ചില ആളുകൾ ചില ന്യായവുമായിട്ട് വന്നിരിക്കണം. ആളുകൾക്ക് അരി ഒരുപാട് കിട്ടുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇന്ന് ആവശ്യം പണമാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് പണമായിട്ട് കൊടുക്കാം, പണമായിട്ട് കൊടുക്കുന്നതിന് വിരോധമല്ല. ഇത് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഫിത്ർ സക്കാത്ത് പണമായിട്ട് കൊടുക്കാൻ പറ്റുമല്ലേ? ഇല്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജംഹൂർ മാത്രമല്ല തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള തെളിവ് നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്ത്? ഫിത്ർ സക്കാത്ത് ഒരിക്കലും പണം കൊടുക്കരുത് എന്നുള്ളത്. അത് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയം. എന്നാൽ നമ്മളൊരു ജംഇയ്യത്തിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഖത്തറിലാണ്, നമ്മൾ ഇവിടെ അതിന് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്, ഇവിടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്, അവരെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് പണം കൊടുക്കുക, അതിന് വിരോധമല്ല. അവരാ പണത്തിന് ഇവിടുത്തെ മുഖ്യാഹാരം എന്താണോ, ഏതൊരു നാട്ടിലെ മുഖ്യാഹാരം എന്താണോ അത് അവര് മേടിച്ചിട്ട് അവർ ഇതാണ്, അത് വിരോധമല്ല. അവർക്ക് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കും, വക്കാലത്തായിട്ട് ഒരാളെ ഏൽപ്പിക്കുകയാണ്, ആ ആൾക്ക് നമ്മൾ പണം കൊടുക്കുന്നതിന് വിരോധമല്ല. അയാൾ പണമല്ല അതിന്റെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്, അയാൾ അവര് മിസ്കീനുമാർക്ക് കൊടുക്കുന്നത് എന്താണ്? പണമല്ല. അവരതിന് ആ പൈസക്ക് നമ്മൾ കൊടുത്ത പിന്നെ ഏൽപ്പിച്ചിട്ടുള്ള സംഖ്യക്ക് എന്ത് ചെയ്യും? അതിന് അവര് അരി വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കും, അതിന് വിരോധമല്ല. അപ്പൊ ഇത് പണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാല്, ഒന്ന്, റസൂലുള്ളാഹിയുടെ വ്യക്തമായ ഹദീസുകൾ ഖൗലി ആയിട്ടുള്ളത്, ഫേലി ആയിട്ട് രണ്ടുമുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതുണ്ട്, റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെയ്തതുണ്ട്, അതേപോലെ തന്നെ സഹാബത്തിന്റെ നടപടിക്രമം. സഹാബത്തികളുടെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അവരാരും ചെയ്തിട്ടില്ല പണം ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ സഹാബത്തിന്റെ നടപടി, അപ്പൊ ഇങ്ങനെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടുള്ള ഒരു സംഗതിയാണെന്ത്? പണം കൊടുക്കരുത്, ഫിത്ർ സക്കാത്ത് പണം കൊടുക്കരുത്. അതിന് ഒന്ന് രണ്ട് തെളികൾ പറഞ്ഞുതരാം. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള എന്താ വെച്ചാൽ, ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഒക്കെ ത്വഅമിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രണ്ട് ഹദീസുകൾ പറഞ്ഞുതരാം. ഇവനും പറഞ്ഞിട്ടുള്ള ഹദീസ്, അതിൽ അദ്ദേഹം പറഞ്ഞു, ഫർദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി സ്വഅമിൻ തംറിൻ ഔ സ്വഅമിൻ ശഅീരിൻ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒക്കെ സ്വഅ് തംറ്, തംറിൽ നിന്നൊരു സ്വഅ്, അതിന്റെ അളവാണ് സ്വഅ് എന്നുള്ളത്. അതല്ലെങ്കിൽ ഷഈർ, ഷഈർ എന്നാൽ ബാർലി, ഇത് ബുഖാരിന്റെ റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്നുള്ള വേറെ ഹദീസിൽ കാണാൻ അദ്ദേഹം പറയുന്നത്, കുന്ന നുഖ്രിജു സക്കാത്തൽ ഫിത്രി, ഞങ്ങൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാറുണ്ടായിരുന്നത് സ്വഅമിൻ ത്വആമിൻ, ത്വആമിൽ നിന്നുള്ള സ്വഅാണ്, ഔ സ്വഅമിൻ ശഈരിൻ, അല്ലെങ്കിൽ ശഈർ ബാറയിൽ നിന്നുള്ള ഒരു സ്വഅ്, ഔ സ്വഅമിൻ തംറിൻ, അല്ലെങ്കിൽ തമ്പർ ഇത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു സ്വഅ്, ഔ സ്വഅമിൻ അഖീത്ത്, അഖീത്ത് എന്ന് പറഞ്ഞാല് പനീർ അല്ലെങ്കിൽ പാൽക്കട്ടി ഇതൊക്കെ പറയലുണ്ടല്ലോ, ഔ സ്വഅമിൻ സബീബിൻ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി. ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഈ പറഞ്ഞതൊക്കെ ത്വആമാണ്. മാത്രമല്ല ഫിത്ർ സക്കാത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറയുന്ന ഒരു ഹദീസിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെച്ചിട്ടുള്ള ഹദീസ്, ആ ഹദീസിൽ എന്തിനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത് എന്നുള്ളത് പറയുന്നുണ്ട്. രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കാനുള്ള രണ്ട് കാരണങ്ങൾ. അതിൽ പറഞ്ഞത് ഒന്ന്, വത്വഅമത ലിൽ മസാകീൻ, മിസ്കീനുകൾക്കുള്ള ത്വആമാണ്. അവിടെ കൃത്യമാണ്, മിസ്കീനുകൾക്കുള്ള ത്വആമാണെന്ത് അബുദാവുദിന്റെ റിപ്പോർട്ട്, മിസ്കീനുകൾക്കുള്ള ത്വആമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലൊക്കെ വന്നെന്താണ്? തമ്പ്ര് അല്ലെങ്കിൽ ഷഈർ ഇങ്ങനെയുള്ള ഒക്കെ, ബാർലി അല്ലെങ്കിൽ ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഗോതമ്പ്, ഇങ്ങനെയുള്ള പിന്നെ റിവായത്തുകളാണ് ഹദീസിൽ വന്നിട്ടുള്ളതൊക്കെ. അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭരിക്കുന്നത് വരെ അദ്ദേഹം പണം കൊടുത്തിട്ടില്ല. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ അവരാരും പണം കൊടുത്തതായിട്ട് ഒരു റിപ്പോർട്ട് പോലും നമുക്ക് ആർക്കും കിട്ടില്ല. അത് വ്യക്തമായി സ്ഥിരപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സംഭവം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഷെയ്ത്താൻ വന്നത്, ഹദീസിൽ വന്നിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. എന്ത്? സക്കാത്ത് റമദാന്റെ സക്കാത്ത് ആരേൽപ്പിച്ചിട്ടുണ്ടെന്നോ അതിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെയാണ്. മനുഷ്യൻ, ഒരു മനുഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് ഇങ്ങനെ വാരിക്കൊണ്ടു പോകാം, രണ്ട് കൈകൊണ്ട് ഇങ്ങനെ വാരിക്കൊണ്ടു പോകാം. അബൂ ഹുറൈറ അയാളെ പിടിച്ച സംഭവം ഉണ്ടല്ലോ, അപ്പൊ അയാളെ പരാതികൾ പറഞ്ഞു, അയാളെ വിട്ടു, ഇങ്ങനെയുള്ള സംഭവം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ആരാണ്? ഷെയ്ത്താനാണ് വന്നത്. ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അതിൽ വന്നത് എന്താ? അത് കൃത്യമാണ്. എന്ത്? വാരിക്കൊണ്ടു പോകണത് എന്താണ്? പൈസ അല്ല വാരിക്കൊണ്ടു പോകണത്. അബൂ ഹുറൈറ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് പൈസ അല്ല, ആ സക്കാത്ത് ഫിത്ർ സക്കാത്ത് ആയിട്ടുള്ള സാധനമാണ് അവിടെ ഉള്ളത്, അതിൽ നിന്ന് വാരിക്കൊണ്ടു പോകണം. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകൾ, അതോരോ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് നെസ് വന്നിട്ടുള്ളത് എന്താണ്? അവിടെ ത്വആമ് എന്നുള്ളതാണ്. ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ പണമായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കരുത്. ഇനി അതിന്റെ ചില കാരണങ്ങളെ കൂടി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണങ്ങൾ അറിയോ? ഒന്ന്, ഇവിടെ നെസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ ഇജ്തിഹാദും അവിടെ തെളിവല്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താ വെച്ചാൽ, പണം കൊടുക്കുക എന്നുള്ളതാണ്, അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്, അതിനെ ഉലമാക്കൾ എതിർത്തിട്ടുണ്ട്. നെസ് സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടെ എന്തില്ല? ഇജ്തിഹാദില്ല. ആ ഇജ്തിഹാദിനെ നമ്മൾ തള്ളും, കാരണം അത് വ്യക്തമായി ഹദീസിൽ വന്നതാണ്. എന്ത്? ത്വആമ് എന്നുള്ളത്, ആ നാട്ടിലെ മുഖ്യാഹാരം ഏതാണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് വ്യക്തമായി തന്നെ നെസ് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഒന്നത്. രണ്ടാമത് എന്താ വെച്ചാല്, പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരമുള്ളത് എന്നാണല്ലോ, പാവപ്പെട്ടവർക്ക് ഉപകാരമുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫിത്ർ സക്കാത്തിന് നമ്മൾ പണമാക്കി മാറ്റിയാൽ എന്ത് ചെയ്യും? ഇനി ഉലഹിയത്ത് വരാനിരിക്കുകയാണ്. ആ ഉലഹിയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും, കാരണം ആളുകൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്, സാമ്പത്തികമായിട്ട് പ്രശ്നത്തിലാണ്. അപ്പൊ എത്രയോ അറിവ് നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും, എന്തിനാണ് ഇത് ഇത്ര അറുത്ത് കൂട്ടുന്നത്, എന്തിനാണ്? ഇതൊക്കെ ആളുകൾക്ക് പണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടില്ല. അപ്പൊ ചില മഹലുകളിലൊക്കെ നിരവധി അറിവ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ യുക്തിക്ക് അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഉലഹിയത്ത് അവസാനിപ്പിക്കേണ്ടി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഉലഹിയത്ത് അവസാനിപ്പിച്ചിട്ട് അതിന്റെ പണം ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫിദിയ, അതേപോലെ തന്നെ കഫാറത്ത്, ഇതിലൊക്കെ എന്താണ്, ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കഫാറത്ത് അല്ലെങ്കിൽ ഫിദിയന്റെ വിഷയം വരുമ്പോൾ എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. ഒരാൾ ചിന്തിക്കുകയാണ്, ഇന്നെന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്ന്, അത് ഏത് നാട്ടിലാണെങ്കിലും സൗജന്യമായിട്ട് തന്നെ വളരെ കുറഞ്ഞ പൈസക്ക് അല്ലെങ്കിൽ സൗജന്യമായിട്ട് തന്നെ അരി ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരാൾ ചിന്തിക്കണം, എന്തിനാണ് ഈ കഫാറത്ത്? പിന്നെ 60 മിസ്കിനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിന് പകരം അവർക്ക് പൈസ കൊടുത്താൽ എന്താ? കാരണം അവർക്ക് റേഷൻ പിടിയിൽ നിന്ന് അരി കിട്ടണില്ലേ? അതല്ലെങ്കിൽ 10 മിസ്കിനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ചിലതിന്റെ കഫാറത്തതാണല്ലോ, 10 മിസ്കിനുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഒരാൾ ചിന്തിക്കണെന്ത്, പാവങ്ങൾക്ക് ഉപകാരം കിട്ടണ്ടേ? അപ്പൊ എന്താവും, ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരണ്ടേ? അപ്പൊ ഹജ്ജിന്റേത് പ്രശ്നം വരും അല്ലെ, ഹജ്ജിന്റേതും പ്രശ്നം വരും, ഉദഹിയത്തിന്റെ പ്രശ്നം വരുന്നതല്ല. എന്തിനത്ര ആളുകൾ ഇങ്ങനെ ഹജ്ജ് ചെയ്യേണ്ട, എന്താ ഈ ഒരു ആളെ ഹജ്ജിന് ചെയ്യുന്ന എത്ര ലക്ഷക്കണക്കിന് ഉറപ്പാണ് നമ്മുടെ നാട്ടിൽ പോയിട്ട് ഹജ്ജ് ചെയ്തു വരാൻ? അതുകൊണ്ട് എത്ര ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക? അപ്പൊ ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടോ യുക്തിക്ക് അനുസരിച്ചിട്ടോ തീരുമാനിക്കേണ്ട കാര്യമില്ല. അതിവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടത്, അപ്പൊ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ്. അങ്ങനെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ റൈനനുസരിച്ചിട്ട് ഫിത്ർ സക്കാത്ത് പണം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അടവ്. അവസാനം ഇസ്ലാമിന്റെ ഓരോ ദന്താവും അങ്ങനെ ഇല്ലാതായി ഇല്ലാതായി. അപ്പൊ ഇവിടെ ഒന്നും ഒരിക്കലും നമ്മുടെ വിദ്യയല്ല നമ്മുടെ ഭുക്തിയല്ല, പിന്നെ നമ്മുടെ ബുദ്ധി ഭുക്തിക്കോ പെടുന്നതില്ല, ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇതിൽ വരുന്ന വേറെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞു ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്, അതിന് ചില കാരണങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വേറെ ചില കാരണങ്ങൾ വേറെ ചില ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു നാട്ടില് അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്, അവിടുത്തെ ഖാദി അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ പണം കൊടുക്കണം, ചില പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്, അവിടെ ആ ഗവൺമെന്റിന് അനുസരിക്കാൻ നിർബന്ധമാണ്. അപ്പൊ ഇബ്നു തൈമിയ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, എന്ത്, ഇവിടെ ജുംഹൂർ മാത്രമല്ല തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തന്നെ സംശയമില്ലാതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഫിത്ർ സക്കാത്ത് അത് പണമായിട്ട് കൊടുക്കരുത്, അത് പിന്നെ ഭക്ഷ്യവസ്തുവായിട്ട് തന്നെ കൊടുക്കണം. മാത്രമല്ല ധനത്തിന്റെ സക്കാത്ത് എന്നുള്ളത് അവരെ ഐശ്വര്യനാക്കാനാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് എന്തിനാണ്? അവരെ ധന്യരാക്കാനാ? അവരെ പണക്കാരനാക്കാനാണോ? അല്ല, അന്ന് പെരുന്നാളിന്റെ അന്ന് ഒരാളും പട്ടിണി കിടക്കരുത് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ലക്ഷ്യം തന്നെ നേരത്തെ പറഞ്ഞ ഹരീസിലാതാ പറഞ്ഞത് തുഅമത്തല്ലിൽ മസാക്കിൻ, മിസ്കീനുകൾക്കുള്ള ഭക്ഷണമാണ്. അപ്പൊ ധനത്തിന്റെ സക്കാത്ത് പോലെയല്ല ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് അന്ന് പെരുന്നാളിന്റെ അന്ന് ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇനി വേറെ വിഷയം എന്ന് വെച്ചാൽ പണം കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന് വേറെ തല കൂടി പറഞ്ഞുതരാം. ഈ പറഞ്ഞിട്ടുള്ളത് ജിൻസ് ഉണ്ട് അല്ലേ, ഇത് ബാർലി ആണെങ്കിലും കാരക്കയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഇതൊക്കെ ജിൻസ് ഒന്നാണ്, ഒറ്റ ജിൻസ്. അതായത് ത്വാമാണ്, ഇതെല്ലാം ത്വാമാണല്ലോ, എല്ലാം ത്വാമാണ്. ത്വാമാണെങ്കിലും എന്തുണ്ട്, ഇനങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ കണക്ക് പറഞ്ഞത് എന്താ, മിക്കദാർ, മിക്കദാർ പറഞ്ഞത് ഒരു സ്വാണ്. കാരക്കയാണെങ്കിലും ഒരു സ്വാണ്, ബാർലി ആണെങ്കിലും ഒരു സ്വാണ്, ഉണക്കമുന്തിരി ആണെങ്കിലും ഒരു സ്വാണ്, ഗോതമ്പാണെങ്കിലും ഒരു സ്വാണ്. അപ്പൊ ഇവിടെ പണം കൊടുക്കാമായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു, ഈ ഇനങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് വേണം, അതിന്റെ സ്വായിൽ മാറ്റം വരണം, മിക്കദാറിൽ മാറ്റം വരണം. ആ മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണക്കമുന്തിരിയുടെ അതേ വിലയാണോ ബാർലിക്കുള്ളത്? പക്ഷെ രണ്ടും കൊടുക്കേണ്ടത് ഒരു സ്വാണ്. അല്ലെങ്കിൽ ഗോതമ്പിന്റെ അതേ വിലയാണോ അരിക്കുള്ളത്? അതല്ലെങ്കിൽ അരിയുടെ പിന്നെ അതേ വിലയാണോ പനീറിനുള്ളത്? അപ്പൊ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് വിലയിൽ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, ഒക്കെ ഒരു സ്വാണ്. ഗോതമ്പ് കൊടുത്താൽ ഒരു സ്വാ, പിന്നെ ഉണക്കമുന്തിരി കൊടുത്താൽ ഒരു സ്വാ, ബാർലി കൊടുത്താൽ ഒരു സ്വാ. അപ്പോ അത് പണം കൊടുത്താൽ മതിയാകുമായിരുന്നില്ല, എന്താകുമായിരുന്നു, ഈ സ്വായിൽ വ്യത്യാസം വരണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷെ ആ സ്വായിൽ അവിടെ വ്യത്യാസമല്ല, അവിടെ എല്ലാത്തിനും പറഞ്ഞത് ഒരു സ്വാണ്. അപ്പൊ നാട്ടിലെ മുഖ്യ ആഹാരം ഏതാണ്, അതൊരു സ്വാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം, പണം കൊടുത്താല് മതിയാവില്ലെന്നുള്ള മനസ്സിലാക്കാം. വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഷഅഇറത്താണ്. ഷഅഇറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ, ഒരു ചിഹ്നാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ഇത് നമ്മൾ പണമായിട്ട് കൊടുക്കുകയാണെങ്കിലോ ആ ചിഹ്നം തന്നെ നാട്ടിൽ നിന്ന് പോകും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, ഇബ്നു സമീർ തന്നെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. ഒരു മഹല്ല, ആ മഹലില് ഒരു 50 വീടുണ്ട് എഴുതിക്കോ, ഒരു 100 വീടുണ്ടെന്ന് എഴുതിക്കോ, എല്ലാവരും ഗൂഗിൾ പേ ചെയ്യാണ്. അവിടെ എന്ത് ഫിത്ർ സക്കാത്ത് ഉള്ളത്? ഞാൻ എന്റെ ഫിത്ർ സക്കാത്തിന്റെ വേറൊരാൾക്ക് ഗൂഗിൾ പേ, അങ്ങനെ ഓരോരുത്തരും ഗൂഗിൾ പേ. അങ്ങനെ ഒരു ഫിത്ർ സക്കാത്ത് അവിടെ നടക്കുന്നത് ആ നാട്ടിലെ ആർക്കെങ്കിലും ഒരു ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള ആ വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതേപോലെ ആ വാചകങ്ങൾ മാത്രം ഞാൻ വായിച്ചുതരാം. ഫിത്ർ സക്കാത്ത് നമ്മൾ ഭക്ഷ്യവസ്തുവായിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് മഅലൂമത്തുൽ സ്വഗൈരി വൽ കബീരി, ചെറിയ കുട്ടികൾക്ക് അത് അറിയാം. അതെന്താ ഫിത്ർ സക്കാത്താണ്, ഗൂഗിൾ പേ ചെയ്യുമ്പോഴോ? വലിയ ആളുകൾക്കും അതറിയാം അതെന്താണ്, ഫിത്ര് സക്കാത്തിന്റെ വിതരണമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് കൈലഹ വ തൗസിയഹ, അത് അളക്കുന്നത് കാണാം, അത് വിതരണം ചെയ്യുന്നത് കാണാം. ഗൂഗിൾ പേ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലോ. എന്നിട്ട് പിന്നെയും പറയാണ് വയതാറഫുനഹ ബൈനഹും, ഇതൊക്കെ അവർക്കിടയിൽ ഇങ്ങനെ അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിങ്ങനെ വിതരണം ചെയ്യണം, അത് ശേഖരിക്കണം, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം, അത് അളന്നു കൊടുക്കണം. ചെറിയ കുട്ടികൾക്കറിയാം, വലിയ കുട്ടികൾക്കറിയാം. എന്നാൽ ബി ഖിലാഫി മാലോ കാനത്ത് ദറാഹിം യുഹ്രിജുഹൽ ഇൻസാനു ഖുഫ്യ ബൈനഹു വബൈനൽ ആഖിർ. എന്നാൽ അത് നമ്മൾ പണമാണെങ്കിൽ ആ പണം ആരാണോ കൈപ്പറ്റുന്നത് അയാളും കൊടുത്ത ആൾ മാത്രമേ അറിയൂ. ഇസ്ലാമിന്റെ വലിയൊരു സിമ്പിൾ തന്നെ അതോടുകൂടിയിട്ട് എന്താവും ഇല്ലാതായി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിൻബാസ് വരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ എന്താ വെച്ചാല് അൽബാനി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അൽബാനി പറഞ്ഞെന്താ വെച്ചാൽ ഇത് ഷാരീനെ തെറ്റിദ്ധരിക്കൽ വരെ വരും. ഷാരീനെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കുക, അങ്ങനെ ഒരു സീരിയസ് ആയ ഒരു വിഷയം വരെ ഇതിൽ വരുന്നുണ്ട്. കാരണം എന്താ, പാവങ്ങളെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് അറിയില്ല എന്നല്ല എന്റെ അർത്ഥം. നമ്മൾ പറയണം എന്താ, പാവങ്ങൾക്ക് ഉപകാരം എന്ന് പൈസയാണ്. അപ്പൊ അത് അള്ളാഹ്ക്ക് മനസ്സിലായില്ല ഇത്ര തക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കാലം വരും, അന്നാളുകൾക്ക് ഭക്ഷ്യവസ്തുവല്ല വേണ്ടത്, തിന്നാനല്ല വേണ്ടത്, അവർക്ക് വേറെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് അത് അള്ളാഹ്ക്ക് മനസ്സിലായില്ല, റസൂലുള്ളാഹ്ക്ക് മനസ്സിലായില്ല. മാത്രല്ല ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇന്നത്തേക്കാൾ ദരിദ്രരന്നില്ലേ, വിവാഹം കഴിക്കാനും മഹറില്ലാത്ത ആൾക്കാരാണ്. അവര് നിസ്കരിക്കുമ്പോൾ ശരിയായി വസ്ത്രം ധരിക്കാൻ പറ്റാത്ത ആളുകൾ, പള്ളിയിൽ കടന്നുറങ്ങിയിരുന്ന ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം അവർക്ക് എന്നാ പണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു, സഹാബത്ത് ചെയ്തു. അപ്പൊ ഇന്നത്തേക്കാൾ ദരിദ്രരന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ന്യായം ഇത് അലി റളിയല്ലാഹു പറഞ്ഞു എന്ന് ചോദിച്ചാല് ബുദ്ധിക്ക് അനുസരിച്ചിട്ട് ദീന് തീരുമാനിക്കുകയാണെങ്കിൽ ഹുഫന്റെ അടിയിലെ തടവേണ്ടി അല്ലേ, പക്ഷെ ഹുഫന്റെ മേലെ തടവാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബുദ്ധി കട മാറ്റി, പ്രമാണങ്ങളിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രമാണം, അത് അങ്ങനെ തന്നെ. അവിടെ നമ്മുടെ ശറകളോ നമ്മുടെ വ്യാഖ്യാനങ്ങളോ വേണ്ട. ചില പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് അവരുടെ ഇജ്തിഹാദാണ്. ഇനി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനെന്താ, ഉമർ അബ്ദുൽ അസീസ് പ്രഗത്ഭനല്ലേ, പ്രഗത്ഭനാണ്. അതിനെന്താ, നസീനെതിരെ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് വലിയ ആൾ, അറിയപ്പെട്ട പ്രഗത്ഭൻ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പണം സ്വീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്. അതിനെ സംബന്ധിച്ച് ഇമാം അഹമ്മദിനോട് ചോദിച്ചു ചില ആൾക്കാർ, ഇമാം അഹമ്മദിനോട് ചോദിച്ചു ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ട എന്താണ്. അദ്ദേഹം പറഞ്ഞു പണം കൊടുത്താൽ അത് മതിയാവില്ല, അത് ശരിയാവില്ല. അപ്പൊ അദ്ദേഹത്തോട് വേറെ ചില ആളുകൾ ചോദിച്ചു എന്തറിയോ, യഖൂലുന ഉമർ ബിൻ അബ്ദുൽ അസീസ് കാന യഖുദു ബിൽ ഖൈമ, അദ്ദേഹം പണം സ്വീകരിക്കാറുണ്ടായിരുന്നല്ലോ, ഉമർ ബിൻ അബ്ദുൽ അസീസ് പണം സ്വീകരിക്കാറുണ്ടായിരുന്നല്ലോ. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താ പറയുക, ഇമാം അഹമ്മദ് ബിൻ ഹംബലി കൊടുത്ത മറുപടി, യദഊന ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വയഖൂലുന ഖാല ഫലാൻ, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് അവർ ഒഴിവാക്കുക, എന്നിട്ട് ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ, അള്ളാഹുന്റെ റസൂലിന്റെ വാക്ക് ഒഴിവാക്കുക, എന്നിട്ട് ഇന്ന ആളുടെ കൗല് തെളിവായിട്ട് ഉദ്ധരിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചു. ഇബ്നു മറലില്ലാ പറഞ്ഞിട്ടുണ്ട് ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസ്, ആ സ്വഹീഹിന്റെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. നൂറിൽ 54-ാമത്തെ ആയത്ത് അതീഉല്ലാഹ വഅതീഉ റസൂല, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കുക, നിങ്ങൾ റസൂലുള്ളാഹനെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ എന്നെ ഫുലാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോ ഇത് സലഫിയത്തിന്റെ ഒരു ബേസ് കൂടി ഇതിലുണ്ട്. ഏതൊരാളും ഒരു കാര്യം പറഞ്ഞാലും ദലീൽ ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. ആള് പറഞ്ഞു, ഇന്ന ഖോജ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് സ്വീകരിക്കാനുള്ള ഒരു ബാധ്യത നമുക്കില്ല. അതാണ് ഇപ്പൊ ഈ സംഭവത്തിൽ നിന്ന് അതുകൂടി ഇവിടെ തെളിവുണ്ട്. അപ്പൊ റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ തെളിവും കൊണ്ടുവരികയാണോ എന്നുള്ളതാണ് ആര് ചോദിച്ചത്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. വിദർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരം. അപ്പൊ നമ്മുടെ നാട്ടിലെ അരിയാണെങ്കിൽ ആ അരി കൊടുക്കുക, അത് ഒരു സ്വാഹ് അത് അളന്നിട്ട് കൊടുക്കുക, ഒരിക്കലും പണം കൊടുക്കാതിരിക്കുക. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചില ആൾക്കാരെ ഏൽപ്പിക്കും, അവർക്ക് നമ്മൾ പണം കൊടുത്ത് ഏൽപ്പിക്കുന്നതിന് വിരോധമല്ല. അവരെന്ത് ചെയ്യും, അത് ഉറപ്പുവരുത്തണം, അങ്ങനെയുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകം പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ജമീയകളാണെങ്കിലും സംഘടനകളാണെങ്കിലും സംഘങ്ങളാണെങ്കിലും അവർ വിശ്വസ്തരാണ്, അവർ കൃത്യസമയത്ത് കറക്റ്റായിട്ട് ആ ഫിത്ര് സക്കാത്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലേ അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണം കൊടുക്കാൻ അവരെന്ത് ചെയ്യും, ആ പണത്തിന് ആ നാട്ടിലത്തെ ഭക്ഷ്യവസ്തു ഏതാണോ അത് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, ജനങ്ങൾക്കിടയിൽ ഇത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉലമാക്കൾ പറഞ്ഞൊന്നും നമ്മൾ വിശദീകരിച്ചിട്ടില്ല. ഹദീസ്, ഹദീസിന്റെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പൊ അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താ, ഒരു കാരണവശാലും പണം കൊടുക്കാൻ പാടില്ല, അതാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രബലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് അങ്ങനെ തന്നെ കൊടുക്കുക.